2020 ഒക്ടോബർ 11 ഞായർ, വാരാന്ത്യ കൗമുദി സിനിമാ പേജിൽ നിന്ന്. ആ പ്രണയം ഇപ്പോഴും എന്നിലുണ്ട്. ഗായകൻ ഉണ്ണിമേനോനുമായി ആർ ജയകൃഷ്ണൻ നടത്തിയ അഭിമുഖം. ഉണ്ണിമേനോൻ എന്ന ഗായകനെ കുറിച്ച് ഓർക്കുന്ന മാത്രയിൽ സംഗീത പ്രേമികളുടെ മനസ്സിൽ ഒരുപിടി ഗാനങ്ങൾ വന്ന് നിറയും. എല്ലാം പ്രണയം തുളുമ്പുന്ന പകരം വയ്ക്കാനില്ലാത്ത ഹിറ്റുകൾ. 38 വർഷത്തെ സംഗീത യാത്രക്കിടയിൽ AR റഹ്മാൻ, ഇളയരാജ തുടങ്ങിയ ഇതിഹാസങ്ങളുടെ പ്രിയ ഗായകനായി ഉണ്ണിമേനോൻ മാറി. ഒരു നിയോഗം പോലെ തന്നിലേക്ക് വന്ന സംഗീതത്തെയും ജീവിതാനുഭവങ്ങളെയും ഉണ്ണിമേനോൻ ഓർത്തെടുക്കുന്നു. ലോക്ഡൌൺ കാലത്തെ വിശേഷത്തിൽ നിന്ന് തുടങ്ങാം. ലോക്ഡൌൺ പ്രഖ്യാപിച്ചത് മാർച്ചിലായിരുന്നല്ലോ. ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായെങ്കിലും കുറച്ചു കാലമായി ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം നടന്നു. തലയൊന്ന് മൊട്ടയടിച്ചു. പലരും വിളിച്ച് ചീത്ത പറഞ്ഞെങ്കിലും രസകരമായ അനുഭവമായിരുന്നു ലോക്ഡൌണിലെ മൊട്ടയടി. ധാരാളം പുസ്തകങ്ങൾ വായിക്കാൻ പറ്റി എന്നതാണ് മറ്റൊരു സന്തോഷം. റോണ്ടേ ബ്രൌണിന്റെ ദി സീക്രട്ട്, ബെന്യാമിന്റെ ആടുജീവിതം, വീക്കേനിന്റെ പിതാമഹൻ, അങ്ങനെ നല്ല ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചു. ആലപിച്ച ഗാനങ്ങളിൽ മിക്കതും പ്രണയാർദ്രമാണ്. ശബ്ദത്തിലെ പ്രണയം മനസ്സിലും അതേപോലെ സൂക്ഷിക്കുന്ന ആളാണോ ഉണ്ണിമേനോൻ? തീർച്ചയായും. ഏതൊരു റെക്കോർഡിങ്ങിന് പോയാലും ആ ഗാനത്തോട് അതിയായ ഭാവുകത്വം തോന്നാറുണ്ട്. എന്റെ ഭാഗത്ത് നിന്ന് എത്രത്തോളം ആ പാട്ടിനെ നന്നാക്കാം എന്നായിരിക്കും ചിന്ത. 38 വർഷമായി പാടുന്നു. ഇപ്പോഴും ഏതൊരു ഗാനം എന്നിലേക്ക് വന്നാലും അതിനോട് കടുത്ത പ്രണയം തന്നെയാണ്. AR റഹ്മാനോടൊപ്പം 26 പാട്ടുകൾ പാടിയല്ലോ. അർജുനൻ മാഷിനും ജോൺസൺ മാഷിനുമൊപ്പമുള്ള റെക്കോർഡിംഗ് വേളയിലാണ് റഹ്മാനെ ആദ്യമായി കാണുന്നത്. ആരോടും അധികം സംസാരമില്ല. ഒരു ചിരിയിൽ ഒതുങ്ങും പെരുമാറ്റം. RK ശേഖറിന്റെ മകനാണ്, ഭയങ്കര ജീനിയസ് ആണ് എന്നൊക്കെ അന്നേ പലരും പറഞ്ഞിട്ടുണ്ട്. പിന്നീട് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞായിരുന്നു റോജയിലേക്ക് ക്ഷണം കിട്ടിയത്. രാത്രിയിലാണല്ലോ മിക്ക റഹ്മാൻ ഹിറ്റുകളും പിറന്നത്. രാത്രിയുടെ ഏകാന്തത ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാണ് AR റഹ്മാൻ. പകൽ കിടന്നുറങ്ങുകയും രാത്രിയിൽ ജോലി ചെയ്യാനുമാണ് അദ്ദേഹത്തിന് ഇഷ്ടം. രാത്രി 12 മണിക്കാണ് റോജയിലെ പുതുവെള്ളൈ മഴയി പാടിയത്. എന്നവിലൈ അഴകിയെ പാടുന്ന സമയത്ത് എനിക്ക് ശബ്ദം കുറച്ച് പ്രശ്നമായി നിൽക്കുകയായിരുന്നു. പക്ഷേ റഹ്മാൻ പൂർണ്ണ പിന്തുണ നൽകി പാടിച്ചു. റഹ്മാൻ എന്ന വ്യക്തിയിൽ കണ്ട പ്രത്യേകത എന്താണ്? പ്രായത്തിൽ ഒരുപാട് വ്യത്യാസമുണ്ടെങ്കിലും റഹ്മാനിൽ നിന്ന് വളരെയേറെ നല്ല കാര്യങ്ങൾ ഞാൻ പഠിച്ചിട്ടുണ്ട്. സ്വന്തം ജോലിയിൽ ശ്രദ്ധ നൽകുക എന്നതല്ലാതെ മറ്റൊന്നിലേക്കും റഹ്മാന്റെ ചിന്തകൾ പോകാറില്ല. താൻ ഒരു മഹാസംഭവമാണെന്ന ചിന്ത വാക്കിലോ പ്രവൃത്തിയിലോ അദ്ദേഹം ആരുടെ മുമ്പിലും കാണിച്ചിട്ടില്ല. സംഗീതത്തിന്റെ കാര്യത്തിൽ 10 വർഷം മുന്നോട്ട് സഞ്ചരിക്കുന്നയാളാണ് AR റഹ്മാൻ. ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിലേക്ക് തെന്നിന്ത്യൻ സംഗീതത്തെ ഉയർത്തിക്കൊണ്ടുവന്നതിൽ റഹ്മാനുള്ള പങ്ക് വളരെ വലുതാണ്. സംഗീതവും ടെക്നോളജിയും ഒരുപോലെ കൈകാര്യം ചെയ്യുന്നതിലെ കഴിവാണ് അദ്ദേഹത്തെ ഇത്രയും ഉയരങ്ങളിൽ എത്തിച്ചത്. റഹ്മാൻ ആരോടെങ്കിലും ദേഷ്യപ്പെടുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ മെഡിറ്റേഷൻ പവർ തന്നെയാകാം അതിന് കാരണം. ഹിറ്റുകൾ ആവർത്തിക്കാൻ റഹ്മാൻ ഇപ്പോൾ കഴിയുന്നില്ല എന്ന് വിമർശിക്കുന്നവരുണ്ടല്ലോ. ഓസ്കാറിന് ശേഷം റഹ്മാൻ തന്റെ സംഗീതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. ഇന്റർനാഷണൽ ഓഡിയൻസിനെ കൂടി ലക്ഷ്യമിട്ടുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പുതിയ ഓരോ കമ്പോസിഷനും. പക്ഷെ ഒന്ന് പറയാം, സംഗീതവും റഹ്മാനും തമ്മിൽ ഒരു പെർഫെക്റ്റ് ഹാർമണിയുണ്ട്. ഇളയരാജയുടെ സംഗീതത്തിലും നിരവധി പാട്ടുകൾ താങ്കൾ പാടിയിട്ടുണ്ടല്ലോ. റഹ്മാനിൽ നിന്ന് നേരെ വിപരീതമാണ് രാജസാറിന്റെ കാര്യം. അദ്ദേഹത്തിന്റെ 15 പാട്ടുകൾ പാടാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചു. തെന്നിന്ത്യൻ സിനിമാ സംഗീതത്തിന്, പ്രത്യേകിച്ചും തമിഴിൽ, പുതിയൊരു ഉണർവ് നൽകിയ സംഗീതജ്ഞനാണ് ഇളയരാജ. കർണാടക പാശ്ചാത്യ സംഗീതത്തെ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ സ്റ്റൈൽ നവ്യ അനുഭവമാണ് സംഗീത പ്രേമികൾക്ക് നൽകിയത്. റെക്കോർഡിംഗ് വേളയിൽ റഹ്മാൻ ധാരാളം സ്വാതന്ത്ര്യം തരുമെങ്കിൽ രാജസർ വളരെ സ്ട്രിക്റ്റ് ആണ്. ഞാൻ അദ്ദേഹത്തിന്റെ ഒരുപാട് ചീത്ത കേട്ടിട്ടുണ്ട്. പക്ഷേ പാട്ട് പുറത്തു വരുമ്പോഴായിരിക്കും അതിന്റെ ഗുണം നമ്മൾ അനുഭവിക്കുക. 3 സിനിമകളിലും താങ്കൾ അഭിനയിച്ചിട്ടുണ്ടല്ലോ. എനിക്ക് വന്ന അവസരങ്ങൾ എല്ലാം തന്നെ പാട്ടായാലും അഭിനയമായാലും എന്നെ തേടി വന്നതാണ്. അഭിനയത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ അതിൽ എന്തെങ്കിലും ടാലന്റ് ഉള്ളതായി എനിക്ക് തോന്നിയിട്ടില്ല. പലതും നിർബന്ധത്തിന്റെ പുറത്ത് ചെയ്തതാണ്. ചെമ്പനീർ പൂവിന് ശേഷമുള്ള സംഗീത സംവിധാനം എങ്ങനെയാണ്? ചെമ്പനീർ പൂവ് യാദൃച്ഛികമായി സംഭവിച്ചതാണ്. കമ്പോസ് ചെയ്താൽ അഭിനയിക്കാമോ എന്ന ചോദ്യത്തിൽ നിന്നാണ് ആ ഗാനം പിറക്കുന്നത്. അതിനുശേഷം അടുത്തിടെ ഒരു ചിത്രത്തിന് സംഗീതം നൽകിയിരുന്നു, തിരുവാവണി രാവ് എന്ന പാട്ടിന്. അത് എഴുതിയത് മനു മഞ്ജിത്താണ്. ഈ ഓണത്തിനും ഒരു പാട്ട് ചിട്ടപ്പെടുത്തി. പിന്നെ റെക്കോർഡിങ്ങിനേക്കാൾ സ്റ്റേജ് ഷോകളായിരുന്നു ഞാൻ കൂടുതലും ചെയ്തിരുന്നത്. അതും ഒരു കാരണമായി. റീമിക്സിനോടുള്ള അഭിപ്രായ വ്യത്യാസം തുറന്നു പറഞ്ഞിട്ടുണ്ട്. പഴയ ഗാനങ്ങൾ തങ്ങളുടേതായ ശൈലിയിൽ പുതുതലമുറ ആലപിക്കുന്നതിനോട് യോജിപ്പുണ്ടോ? ഇന്നത്തെ സംഗീത സംവിധായകരിൽ എത്ര പേരെ നമ്മൾ മാസ്റ്റർ എന്ന് വിളിക്കുന്നുണ്ട്? ദേവരാജൻ മാസ്റ്റർ, അർജുനൻ മാസ്റ്റർ, ദക്ഷിണാമൂർത്തി സ്വാമി, ഇവരൊക്കെ ശരിക്കും ലെജൻഡ്സ് തന്നെയായിരുന്നു. അവർ ചെയ്തിട്ടുള്ള പാട്ടുകൾക്കൊന്നും തന്നെ ഒരിക്കലും മരണമില്ല. അതെടുത്ത് വീഡിയോ ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. പാട്ടിന്റെ സൃഷ്ടാക്കൾക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യമാണോ ഇവരൊക്കെ ചെയ്യുന്നത്? നല്ല ടാലന്റ് ആയിട്ടുള്ള ധാരാളം മ്യൂസിക് ഡയറക്ടേഴ്സും ഗായകരും ഒക്കെ നമുക്കുണ്ട്. അവരെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കാനാണ് സംവിധായകരും നിർമ്മാതാക്കളും ശ്രമിക്കേണ്ടത്. എസ് പി ബിയുടെ ഓർമ്മകൾ സൗഹൃദം പങ്കുവയ്ക്കാമോ? 35 വർഷം നീണ്ട സൗഹൃദമായിരുന്നു ബാലുസാറുമായിട്ട്. മറ്റുള്ളവരോടുള്ള അദ്ദേഹത്തിന്റെ പെരുമാറ്റം എല്ലാവരും കണ്ടുപഠിക്കേണ്ടതാണ്. ഒരു കലാകാരൻ അല്ലെങ്കിൽ ഒരു ഗായകൻ എങ്ങനെയായിരിക്കണമെന്ന് നമ്മളോട് പറയാതെ പറഞ്ഞു തന്നാണ് ബാലുസാർ മടങ്ങിയത്. സുഖമില്ലേന്ന് അറിഞ്ഞിട്ട് 2 തവണ എന്റെ പ്രോഗ്രാമുകൾ മാറ്റിവെച്ചു. സ്വപ്നത്തിൽ പോലും കരുതിയതല്ല സംഭവിച്ചത്. ഇതിഹാസങ്ങൾക്ക് മരണമില്ല, അങ്ങനെ വിശ്വസിക്കാനാണ് ഓർമ്മകൾ എന്നെ പ്രേരിപ്പിക്കുന്നത്.